Hit 96.7 FM. Dubai's own.
A part of the Arabian Radio Network.
Once again, a very, very good morning to everybody who's tuned into Hit 96.7 FM.
Good morning, Naila. Good morning, Arfaz. Good morning, Shabu.
ഗുഡ് മോർണിംഗ്.
ഹായ് മോർണിംഗ്. അപ്പൊ അങ്ങനെ നല്ലൊരു ദിവസം, ഇന്ന് വെനസ്ഡേ ആണ്, 8th of April ആണ്. ഫോർ ദോസ് ഓഫ് യു ലോസ്റ്റ് യുവർ ഓറിയന്റേഷൻ ബൈ നൗ, നമ്മൾ ഇന്ന് ഒരു വെനസ്ഡേയിൽ എത്തി, അതായത് വീക്കെൻഡിലേക്ക് നമ്മൾ എത്തി നോക്കുന്ന ഒരു ദിവസം.
അതായത് ഈ മാസം തുടങ്ങിയിട്ട് ഇന്നിപ്പോ 8th ദിവസമാണ്.
അങ്ങനെ ഷാബു ഡേയ്സ് വളരെ വേഗം തന്നെ വരുന്നു, പോകുന്നു.
കഴിഞ്ഞ ആഴ്ച ഷാബു എടുത്ത പുസ്തകം ഇപ്പോഴും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നു. അപ്പോ ഇന്നത്തെ ദിവസവും ഷാബു അങ്ങനെ ഒരു കുറച്ച് കനമുള്ള പുസ്തകമായിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം വന്ന പുസ്തകത്തിന് ഇത്രയും കനമില്ലായിരുന്നു, പക്ഷെ ഇതൊരു കനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ്
ഇത് വെറുതെ വായിച്ചിട്ട് വന്നിരിക്കുന്നല്ലേ, നമുക്ക് അത് പ്രോപ്പർ ആയിട്ട് വായിച്ച് ഓരോ പേജിലും പോസ്റ്റ് നോട്ട് ഒക്കെ ഇട്ട്, നമ്മളിപ്പോ ഫേസ്ബുക്ക് പേജിൽ ലൈവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഷാബു നമ്മളെ കേൾക്ക മാത്രമല്ല കാണുകയും കൂടെ ചെയ്യാം, അല്ലെ ഷാബു?
തീർച്ചയായിട്ടും ഇത് വളരെ കനപ്പെട്ട പുസ്തകമാണെന്ന് പറയാൻ ജോൺ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച എടുക്കേണ്ട പുസ്തകമായിരുന്നു, പക്ഷെ കനം കൂടിയത് കൊണ്ട് തീർക്കാൻ പറ്റിയില്ല. ഇത് വായിച്ചു തുടങ്ങുമ്പോ ഒരുപക്ഷെ ലോകത്ത് ഈ മഹാമാരി ഇത്രത്തോളം ഭീകരത സൃഷ്ടിച്ചിരുന്നില്ല, പക്ഷെ ഇന്നിപ്പോ ഇത് വായിച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യമാണ് ആളുകളോട് പറയാനുള്ള ഒരു പുസ്തകമാണെന്ന് തോന്നി. കാരണം ഇത് ക്യുവറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ക്യുവർ എന്ന് പറഞ്ഞാൽ രോഗം ബാധിച്ച് അസുഖം മാറുന്നതിനെ കുറിച്ച് മാത്രമല്ല, രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ എങ്ങനെ ക്യുവർ ചെയ്യണം എന്നതുകൂടിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ശാസ്ത്രം ശരീരത്തിൽ എങ്ങനെയാണ് മനസ്സിന്റെ സ്വാധീനം വരുന്നത് എന്ന് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ക്യുവർ, ജോ മർച്ചന്റ് എഴുതിയത്. ഇവര് ഒരു അവാർഡ് വിന്നിംഗ് സയൻസ് ജേർണലിസ്റ്റ് ആണ്. ശാസ്ത്രത്തിൽ PhD ഉണ്ട്, ജെനറ്റിക്സ് ആൻഡ് മെഡിക്കൽ മൈക്രോബയോളജിയിലാണ് ഇവരുടെ PhD ഒക്കെ ഉള്ളത്. അപ്പം ശാസ്ത്ര പുസ്തകങ്ങളിൽ, ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ജോ മർച്ചന്റിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു രചന എന്ന് പറയാൻ സാധിക്കും. കാരണം നമുക്ക് അസുഖം ബാധിക്കുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ പരിഭ്രാന്തി കൊണ്ടുകൂടിയാണ് എന്നവർ തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഈ പ്ലസീബോ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റിനെ കുറിച്ച്. അതായത് രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഇത് ഡോക്ടർമാരോട് ചോദിച്ചാൽ അവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയാലേ നമുക്ക് നമ്മുടെ അസുഖം മാറൂ എന്ന് വിചാരിക്കാറുണ്ട്. ഏതെങ്കിലും മരുന്ന് കഴിച്ചാലേ അസുഖം മാറൂ എന്ന് കരുതാറുണ്ട്. മരുന്ന് കഴിച്ചാലുണ്ടെങ്കിൽ നമ്മുടെ അസുഖം മാറുകയും ചെയ്യും. ഇതൊരു പ്ലസിബോ എഫക്റ്റ് ആണ്. ആ പ്ലസിബോ എഫക്റ്റിനെ കുറിച്ച് അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇനി ആൾക്കാർക്ക് ഈ പ്ലസിബോ എഫക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞൊരു ഹിന്ദി ഫിലിം 2019 ഇറങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി വയാഗ്രയുടെ ഒരു ചൈനീസ് മെഡിസിൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് രഘു എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ കഥാപാത്രം ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്തു, എല്ലാം പരാജയപ്പെട്ടു. അവസാനം ചൈനയിൽ പോയി, അവിടെ നിന്നൊരു ഒരു മെഡിസിൻ കണ്ടുപിടിച്ചു, അത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കുകയാണ്. അതിന്റെ പേരൊക്കെ വളരെ രസകരമാണ്. അപ്പോ ഇത് ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ആളുകൾ വിശ്വസിക്കുകയാണ്. ഈ മരുന്ന് കഴിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ ഉത്തേജനമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ അവസാനം ഇദ്ദേഹത്തിനൊരു എതിരെ ഒരു അന്വേഷണ സംഘമൊക്കെ വരുമ്പോഴത്തേക്ക് തെളിയിക്കപ്പെടുകയാണ്, ഒന്നുമില്ല അതിനകത്ത്, ഒരു കണ്ടന്റും ഇല്ല. നമ്മൾ പറയുന്നത് പച്ചവെള്ളം കുടിച്ചിട്ട് നമ്മൾ പറയും ഇതിനകത്ത് ഒരുപാട് മരുന്നുകളൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇതിന്റെ എഫക്റ്റ് എന്ന് പറയില്ലേ, സെയിം ആണ്. ഇതൊരു പ്ലസീബോ എഫക്റ്റ് ആണ്.
നമ്മൾ ഈ ചില കാര്യങ്ങൾ പറയാറുണ്ട്, അതായത് സൈക്കോളജിക്കലി ചിലപ്പോൾ ഇതിനെ ഡീൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് വരും. അതായത് ചിലപ്പോൾ പറയാറുണ്ട് എനിക്ക് മരുന്നൊന്നും വേണ്ട, പക്ഷെ ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമാണ്, ഡോക്ടർ എന്ത് മരുന്ന് തന്നാലും എന്റെ അസുഖം പോകുന്നു. അത് അങ്ങനെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് മാനസികമായിട്ട് അത് അവർക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ്.
തീർച്ചയായിട്ടും അത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ മാനസികമായിട്ടുള്ള പിന്തുണ എങ്ങനെയാണ് രോഗത്തിലാകുന്നത്, നമുക്ക് ജോ മർച്ചന്റിന്റെ പറയുന്നത് കേട്ട്
തുടങ്ങാം. We know that negative states of mind, such as stress, can make us ill. But what about the reverse? Can our thoughts, emotions, beliefs make us better? Now, this can be a very polarized debate. Alternative therapists often present the mind as some sort of miracle cure, whereas skeptics from conventional science and medicine tend to dismiss the whole idea of healing thoughts as deluded, dangerous quackery. I'm a science journalist. I've got a PhD in genetics, and I've spent my career writing about the latest scientific advances in health. And when I started looking at this, neither of those positions made sense to me. We know that our minds can influence our bodies. Just imagine if you step out into the road and you're nearly hit by a car, you feel your heart race. But that doesn't mean that our minds can cure anything that we want. So for the last few years, I've been interviewing researchers, doctors, and patients to find out what the science says about how our thoughts influence our health. And today I want to give you just a few examples of what I found, from symptoms that we experience to the physical progression of disease.
അവര് പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് സ്പൈനിന് തളർച്ച വന്നിട്ട് അല്ലെങ്കിൽ സ്പൈനിന് പ്രശ്നം ഉണ്ടായിട്ട് എഴുന്നേൽക്കാൻ പോലും പറ്റാതിരുന്ന ഒരു രോഗിക്ക് അവസാനം ഇതുപോലൊരു പ്ലസിബോ എഫക്റ്റിൽ ഒരു സർജറി ട്രീറ്റ്മെന്റ് കൊടുത്തു. അവര് എഴുന്നേറ്റ് നടക്കുകയായിരുന്നു പിന്നീട്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഫേക്ക് ട്രീറ്റ്മെന്റ് ആണ് എന്ന് ഒരുപക്ഷെ അവരറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നീടായിരിക്കും അവർ തിരിച്ചറിയുന്നത്. അപ്പൊ ആ സമയത്ത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്, കാരണം ഈ കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇതാണ്, ഒരു പ്ലസിബോ എഫക്റ്റ് ഉള്ള ഒരു സർജറിയാണ്, ഈ പറയുന്നത് നമ്മുടെ നിലവിലുള്ള മരുന്നിനെയോ നിലവിലുള്ള ചികിത്സാ രീതിയോ വെല്ലുവിളിക്കുന്നു എന്നുള്ളതല്ല. ചില ഘട്ടങ്ങളിലെങ്കിലും രോഗികൾക്ക് ഇത്തരത്തിലുള്ള ആശ്വാസം ലഭിക്കാറുണ്ട്. പ്ലസിബോ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞത് ഒരു ഫേക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അത് ആളുകൾ യഥാർത്ഥ ട്രീറ്റ്മെന്റ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഓണസ്റ്റ് ട്രീറ്റ്മെന്റ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് റിക്കവർ ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചില മരുന്നുകൾക്ക് പോലും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിലൊരു കണ്ടീഷനിങ്ങും ഉണ്ട്, കൾച്ചറിനും അനുസരിച്ച് മാറുന്നു. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജോൺ പറഞ്ഞ പോലെയാണ്, ആശുപത്രി പോയാൽ അസുഖം മാറും, ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ അസുഖം മാറും. ഇനി ആ മരുന്ന് കഴിക്കുന്നതിന് പോലും നമുക്കൊരു പ്രത്യേകമുണ്ട്. അതായത് ചില നിറങ്ങളിലുള്ള മരുന്നാണെങ്കിൽ അത് ഇതിനു വേണ്ടി തന്നെ കഴിക്കണം. വെളുത്ത മരുന്നിനേക്കാൾ നല്ലതാണ് നിറമുള്ള മരുന്നുകൾ എന്ന് നമ്മൾ വിശ്വസിക്കും. ചില ബ്രാൻഡുകൾ അത് കഴിച്ചാലേ അസുഖം മാറുകയുള്ളൂ, അങ്ങനെയല്ലേ? നമുക്കും അങ്ങനെയല്ലേ? ഇപ്പൊ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും പാനഡോൾ തന്നെയാണ്, അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വെള്ള മരുന്ന് കൊടുത്താലും നമ്മൾ ഇത് വേണ്ട, പാനഡോൾ തന്നെ വേണം. ഈ ഡ്രഗ്സിന്റെ കാര്യത്തിൽ, ഡിസൈനിങ്ങിന്റെ കാര്യത്തിലും അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പ്ലാസിബോ റെസ്പോൺസസ് കാണാൻ പറ്റും. വലിയ പിൽസ് ചില ഡോക്ടർമാർ പറയാറില്ലേ, ഇതിന്റെ രണ്ടെണ്ണം കഴിക്കണം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ, രണ്ടല്ലെങ്കിൽ മൂന്നെണ്ണം വെച്ച് കഴിച്ചാൽ എഫക്ട് ഉണ്ടാവും എന്നുള്ളത്. ഡെൻമാർക്കിൽ ഈ അൾസറിനുള്ള മരുന്ന് കൊടുത്തിട്ട്, ഈ പറഞ്ഞ പ്ലസിബോ എഫക്ടിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അൾസറിനുള്ള ഒരു പ്ലസിബോ മെഡിക്കേഷൻ കൊടുത്ത് ഡെൻമാർക്കിൽ 59% രോഗികൾക്കും ഭേദമായി. പക്ഷെ അത് ബ്രസീലിലേക്ക് എത്തുമ്പോൾ 7% രോഗികൾക്ക് ഭേദമായിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൾച്ചറിനനുസരിച്ചിട്ടും ഈ പ്ലസിബോ എഫക്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ നിറത്തിനെ കൂടി പറയുന്നുണ്ട്. അതായത് ചില മരുന്നുകളുടെ കളർ നോക്കിയ കാണാം, നീല നിറമുള്ള മരുന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടാനുള്ള ഗുളിയാണ്. ഓക്കെ, റെഡ് ആണെങ്കിൽ അത് വേദന സംഹാരിയാണ്, ഗ്രീൻ ആണെങ്കിൽ ആൻസൈറ്റിക്കുള്ള മരുന്നാണ്. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലൊരു കണ്ടീഷനിങ് ആയിട്ടുണ്ട്. നീല മരുന്ന് കഴിച്ചാൽ ആ ഇത് ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്, റെഡ് എന്ന് പറഞ്ഞാൽ വേദന സംഹാരിയാണ്. അതുപോലെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഡ്രമാറ്റിക് രീതി കൂടിയുണ്ട്. അതായത് സർജറിയാണ് ഇഞ്ചക്ഷനേക്കാൾ ബെറ്റർ അല്ലേ? ഒരു രോഗം ഇത് ഒരു സർജറി കൊണ്ടേ മാറൂ. ഇനി മരുന്ന് ഗുളിക കഴിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളത്. ക്യാപ്സൂൾ, ഈ പിൽസ് സാധാരണ പിൽസ് കഴിക്കുന്നതിനെക്കാട്ടി ബെറ്റർ ആണ് ക്യാപ്സൂൾ കഴിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതൊരു കണ്ടീഷനിങ് ആണ്. എന്നാൽ ഇതിന്റെ ഒരു കൾച്ചർ ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞു ബ്ലൂ പിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിന് നല്ലതാണെന്ന് പറഞ്ഞു, പക്ഷെ അത് ഇറ്റലിയിൽ ചിലവാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇറ്റലിയിൽ അവരുടെ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ നിറം എന്ന് പറഞ്ഞ നീലയാണ്. അതായത് അവരെ സംബന്ധിച്ചതൊരു റൂസിംഗ് ആണ്. അത് അവരെ ഉറക്കാൻ വേണ്ടി കിടത്തുന്നതല്ല, ആ നീല നിറത്തിലുള്ള മരുന്ന് കഴിഞ്ഞാൽ അവർ ഉറങ്ങൂല. അവരുടെ ജേഴ്സി, അവരുടെ നീല നിറം എന്ന് പറയുന്നത് നാഷണൽ ഫുട്ബോൾ. അങ്ങനെ ഇതൊരു കൾച്ചർ ഡിഫറൻസ് ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മനസ്സിന് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം ലോകമൊട്ടാകെ കൊറോണ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ എന്റെ ചുറ്റുവട്ടത്ത് ഞാൻ കേൾക്കുന്നത് മുഴുവനതാണ്. രാവിലെ കാണുന്ന വാർത്ത അതാണ്, കേൾക്കുന്ന വാർത്ത ഇതാണ്. അപ്പൊ ഞാനും പരിഭ്രാന്തപ്പെടുകയാണ്. ഈ പരിഭ്രാന്തി നമ്മളെ രോഗത്തിലേക്ക് നയിക്കും എന്ന് അവർ പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാം.
Scientists think that one of the reasons for this is because symptoms like pain, nausea, fatigue have evolved as warning signs. They're there to alert us if we're in danger. And the brain is constantly calculating what is the appropriate level of any symptom for you to experience, depending on how severe it assesses a threat to be. And the crucial message that's coming out of this research is that that calculation is not just based on the physical state of your body, things like damage from injury or infection. Also important is your psychological perception of a threat, how much danger you think that you are in. So if you are feeling scared, stressed, alone, particularly worried about a certain condition or symptom, that can trigger biological changes in the brain that amplify that symptom.
ഷാബുവും നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പൊ നാട്ടിലൊക്കെ പലപ്പോഴും പല ആൾക്കാർ, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെ, ഈ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടാവും. ഈ കുപ്പി എന്ന് പറയുന്നത് അവർക്ക് ഈ ഗുളിക കഴിച്ചാൽ ചിലപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇത് സംതൃപ്തി കിട്ടില്ല, അവർക്ക് മരുന്ന് വേണം. മരുന്ന് അപ്പൊ അവർ കൊണ്ടുപോകുന്ന ഒരു കുപ്പി, ആ കുപ്പിക്കകത്ത് തന്നെയാണ് അവർ എപ്പോഴും മരുന്നുകൾക്ക് വേണ്ടി ക്യാരി ചെയ്യുന്നത് തന്നെ. അതൊരു ചെറിയ അത് മാറിയാൽ തന്നെ അവർക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും.
അതായത് ഈ തടവാനുള്ള എണ്ണയായിരിക്കാം, ചിലപ്പോൾ അരിഷ്ടമായിരിക്കാം, കാരണം അവർക്ക് ഒരു കുപ്പി പണ്ട് പോലെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകും.
അപ്പോൾ ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ചു ഇപ്പോഴും ഈ പ്ലാസിബോ എഫക്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്? അപ്പം പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ചില രോഗികൾക്ക് അത് ആവശ്യമാണ്, അവരെ സംബന്ധിച്ച് ഈ മരുന്ന് നിർബന്ധമാണ്, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്ന് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി വേണം.
തീർച്ചയായിട്ടും.
അപ്പൊ അതിനകത്ത് കണ്ടന്റ് കുറവായിട്ടുള്ള പ്ലാസിബോ എഫക്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. അതിന്റെ ഒരു രസകരമായ ഒരു സംഭവം, ഇതിനെ നേരത്തെ പറഞ്ഞല്ല സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും ബ്രെയിനും തമ്മിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞ ഇപ്പോഴത്തെ സമയത്ത് നമ്മുടെ ബ്രെയിനിന് വെറുതെ ടെൻഷൻ ഒന്നും കൊടുക്കരുത്, ഇമ്മ്യൂണിറ്റി കൂട്ടണമെങ്കിൽ ബ്രെയിന് ടെൻഷൻ കൊടുക്കാതെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു ഒരു ഒരാളുണ്ട്, അദ്ദേഹം സിംബാബ്വേയിലായിരുന്നു, പട്ടാളക്കാരനായിരുന്നു. അവിടെ വെച്ചിട്ടൊരു ചെള്ള് ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കടിച്ചിട്ട് തിരിച്ചു അദ്ദേഹം ബ്രിട്ടനിൽ തിരികെ വീട്ടു വന്നപ്പോഴത്തേക്ക് ആദ്യം തലവേദന തുടങ്ങി, പിന്നീട് മസിൽ പെയിനായി, ജോയിന്റ് പെയിനായി, പിന്നെ പിന്നെ അപ്പോഴത്തേക്ക് എന്ത് മരുന്ന് കഴിഞ്ഞിട്ടും മാറുന്നില്ല. അവസാനം ഡോക്ടറെ അടുത്ത് പോയി, അവസാനം മനസ്സിലായി ഈ ചെള്ള് കടിച്ചതിന്റെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അദ്ദേഹം വീൽ ചെയറിലായി, എഴുന്നേൽക്കാൻ പോലും പറ്റാതായി, ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു, ഒരു രക്ഷയില്ല. അവസാനമായപ്പോഴത്തേക്ക് ഈ കഴിച്ച മരുന്നുകളുടെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ട്, പിന്നെ പ്രായം കൂടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി മരുന്നുകൾ കഴിച്ചിട്ടൊന്നൊരു കാര്യമില്ല, അതുകൊണ്ട് ഡോസ് മെല്ലെ മെല്ലെ കുറച്ചു. മെല്ലെ മെല്ലെ കുറച്ചപ്പോഴത്തേക്ക് അദ്ദേഹം മറ്റു പല കാര്യങ്ങളും, പാട്ട് കേൾക്കാൻ തുടങ്ങി, ഒരേ സമയം തന്നെ പാട്ട് കേൾക്കുക, ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക പാനീയം കുടിക്കാൻ തുടങ്ങുക, മനസ്സിനെ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് മെല്ലെ മെല്ലെ മാറ്റങ്ങൾ സംഭവിച്ചു, എന്നിട്ട് നടക്കാൻ പറ്റുന്നില്ല, അറ്റ്ലീസ്റ്റ് ഈ ഓവർ ഡോസ് ഉള്ള മരുന്ന് കുറയ്ക്കാനെങ്കിലും പറ്റി എന്നുള്ളതാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ചേർന്നിട്ട് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിന്റെ പേര് അപ്ലാസിബോ എന്നാണ്. അതായത് പ്ലാസിബോ എഫക്ട് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് വേണമെങ്കിൽ മരുന്ന് വാങ്ങാം. ഈ മരുന്നിന്റെ രസകരമാണ്, ഈ മരുന്ന് നമ്മുടെ കൈ കിട്ടുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതിന്റെ കണ്ടന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, നൈട്രജൻ ഓക്സിജൻ ഇത്ര പെർസെന്റ് എന്നാണ്. അതായത് ആക്ച്വലി നിങ്ങളുടെ അന്തരീക്ഷത്തിലുള്ള കണ്ടന്റ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ. അപ്പൊ അങ്ങനെ രസകരമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സിനെ ഈ സമയത്ത് പരമാവധി നിയന്ത്രിക്കുക. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട്, അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു ദിവസം നോക്കിയപ്പോൾ എല്ലാ കുട്ടികളും തളർന്നു വീഴാൻ തുടങ്ങി. അവര് ഛർദ്ദിക്കുന്നു, അവർ തളർന്നു വീഴുന്നു. അപ്പം വിചാരിച്ചിരുന്നത് അന്ന് താലിബാൻ ഈ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരവും കൊടുത്തിരുന്നല്ലോ, അവർ എതിർക്കുകയായിരുന്നല്ലോ. അപ്പൊ നേരത്തെ പല സ്കൂളുകളിലും അവർ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഒരുപക്ഷെ അത്തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക് നടന്നേക്കാമെന്നുള്ള ഭീതി ഈ കുട്ടികളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചിരുന്നത് എന്തോ ഒരു വിഷപദാർത്ഥം വെള്ളത്തിൽ കലർത്തി കുട്ടികൾക്ക് പിടിപെട്ടു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഒരുപാട് പരിശോധന ഒക്കെ നടത്തിയപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും കണ്ടില്ല. ഇത് കുട്ടികളുടെ മെന്റൽ സ്റ്റേറ്റിനെ ബാധിച്ചൊരു വിഷയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, നമ്മളിപ്പോ പാമ്പുള്ള വഴിയിലൂടെ പോവുകയാണ് എന്ന് വിചാരിച്ചാൽ ഒരു ചുള്ളിക്കമ്പനെ കണ്ടാലും പാമ്പാണെന്ന് വിചാരിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കേണ്ട കാര്യം ഇതാണ്, ചുള്ളിക്കമ്പനെ കാണും പാമ്പാണെന്ന് വിചാരിക്കും, ഭയപ്പെടേണ്ട കാര്യമില്ല. മനസ്സിനെ മറ്റു പലതിലേക്കും ശ്രദ്ധ പതിപ്പിക്കുക, ഈ സമയം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. പാട്ട് കേൾക്കുക, സിനിമ കാണുക, പുസ്തകം വായിക്കുക, ബാക്കിയുള്ളതൊക്കെ അവിടെ നടന്നോട്ടെ, അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലോക്ക്ഡൌൺ കാലത്ത് മനസ്സിനെ അസ്വസ്ഥമാക്കാതിരിക്കുക, പരിഭ്രാന്തി വരുത്താതിരിക്കുക. കാരണം മനസ്സും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ബ്രെയിനും ഇമ്മ്യൂൺ സിസ്റ്റവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ജോ മർച്ചന്റ് പറയുന്ന ക്യൂർ എന്ന് പറയുന്ന പുസ്തകം.
പെർഫെക്റ്റ്, വി സ്ട്രോംഗ്ലി റെക്കമെൻഡ്.